നമസ്കാരം പ്രദീപ് രാജ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സമയം.
ഓട്ടിസം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്താൻ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണല്ലോ പ്രദീപ്. അപ്പൊ എന്ത് തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഇതെന്ന കാര്യം ഒന്ന് വിവരിക്കാമോ?
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ക്യാമ്പയിൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങുന്നത്. ക്യാമ്പയിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഡയഗ്നോസിസും ഏർലി ഇന്റർവെൻഷനും കുഞ്ഞുങ്ങൾക്ക് ഡിനൈ ചെയ്യപ്പെടരുത്, അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. അത് ആ ഒരു മെസ്സേജ് ആണ് നമ്മൾ പാരന്റ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇതുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്രേസി ആയ ഒരു ചാലഞ്ചാണ്. ആദ്യമായിട്ട് ഒരു കിക്ക് ബോക്സിംഗ് റിംഗിൽ ഇറങ്ങുവാണ്. ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും. തായ് കിക്ക് ബോക്സിംഗ് ഞാൻ ഒരു ഒരു വർഷമായിട്ട് ഓഫ് ആൻഡ് ഓൺ ട്രെയിൻ ചെയ്യുന്നുണ്ട് സിറ്റിയിൽ ഒരു ജിമ്മിൽ, എന്റെ ഓഫീസ് നടത്തുള്ള. അപ്പം ഇതുവരെ റിംഗിൽ ഇറങ്ങി ഒരു ഫുൾ ഫൈറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല. എവറി ത്രീ മന്ത് അവർക്ക് ഒരു അവരുടെ ജിമ്മിന്റെ ഒരു ഇവന്റ് ഉണ്ട്, ഡാന ഫൈറ്റ് എന്നാണ് പറയുന്നതായത്. അപ്പൊ അവിടെ നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒരു ലെവലായിട്ടുള്ള ആൾക്കാർ പതിയാണ്. പ്രൊഫഷണൽസ് ഉണ്ട്, അമേച്ചേഴ്സ് ഉണ്ട്, പല കാറ്റഗറികളിലുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു ബിഗിനർ ലെവലിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും. അവർ തന്നെ നമ്മളെ ഒരു ഇന്റൻസ് ട്രെയിനിങ് സെഷനും കൂടി ഇടും, ഒരു എയ്റ്റ് വീക്സ് ഓഫ് ഇന്റൻസ് ട്രെയിനിങ്, വെയിറ്റ് മാനേജ്മെന്റ്, ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, അങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ഒരു വെയിൻ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഡേ വുഡ് ബി ഫൈറ്റ്, ഓർ അന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ വെയിൻ ചെയ്യുന്ന ഫൈറ്റ് ഡേ അന്ന്. അതാണ് ചാലഞ്ച് ബേസിക്കലി.
ഓക്കേ, അപ്പൊ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോ?
തയ്യാറെടുപ്പ് ഞാൻ ആക്ച്വലി ഒരു പ്രീ, ഞാൻ ഈവൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പ്രീ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബറിൽ തൊട്ട് പതിയെ കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ സീരിയസ്നെസ് ഒക്കെ കാണിച്ച് തുടങ്ങി. നൗ ഇപ്പം ടോട്ടലി ഒരു ഫുൾ ഫ്ലഷ് ട്രെയിനിങ് ഫസ്റ്റ് ജാനുവരി കൂടി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് യാ, ഇറ്റ്സ് ഗോയിങ് പ്രിറ്റി വെൽ, നന്നായിട്ട് പോകുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി പാട്. നമുക്ക് രാത്രി ചോറൊന്നും ഇല്ലാൻ പറ്റാത്തതുകൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് ഒന്ന് അങ്ങനെ മുമ്പോട്ട് പോകുന്നില്ല. ട്രെയിനിങ് ഇച്ചിരി ഇന്റൻസീവ് ആണ്. എവറി ഡേ ഐ ഹാവ് ടു ട്രെയിൻ ഫോർ ലൈക് കപ്പിൾ ഓഫ് അവേഴ്സ് അറ്റ്ലീസ്റ്റ്. വൈകുന്നേരം ഇപ്പം ജോലി കഴിഞ്ഞ് നേരെ ജിമ്മിൽ പോകും. എന്റെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആവും. വൈഫ് മുഴിഞ്ഞൊക്കെ അപ്പോഴത്തേക്ക് ഉറങ്ങും. അങ്ങനത്തെ കുറച്ച് മിസ്സിംഗ് ഔട്ട് ഓൺ സോഷ്യൽ ലൈഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ ഫോർ എ ഗുഡ് കോസ്. അതാണ്, ദാറ്റ്സ് വാട്ട് ഈസ് ഡ്രൈവിംഗ് മീ.
തീർച്ചയായിട്ടും. മുവായ് തായ് എന്നൊരു കിക്ക് ബോക്സിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ട് ഓട്ടിസത്തിനുള്ള അവയർനെസ് വളർത്തുകയാണ്. ഓക്കെ, കൊള്ളാം. എപ്പോഴാണ് ഈ മത്സരം, അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
ഇത് February 25th സിറ്റിയിൽ 388 ബർഗ് സ്ട്രീറ്റിൽ നമ്മൾ അവിടുത്തെ ജിമ്മിലാണ് ഇത് നടക്കുന്നത്. 11:30 to 5 വരെയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ഫൈറ്റ് ആണ് എന്റെ. ഹോപ്പ്ഫുള്ളി മിഡ് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും അത്. അപ്പോൾ കുറച്ചുകൂടെ അടുക്കുമ്പോഴേക്കും നമുക്ക് എക്സാക്ട്ലി ആ ടൈമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ജിമ്മാണെങ്കിലും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് കളക്ട് ചെയ്യുന്ന എൻട്രൻസ് ഫീസിന്റെ ഒരു 10% അവർ നമുക്ക് ഡൊണേറ്റ് ചെയ്യും. മാത്രമല്ല അവരുടെ വെബ്സൈറ്റ് വഴിയൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ അവർ സഹായിക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ
അതുപോലെ പ്രദീപ്, ഇപ്പൊ വിവിധ രോഗങ്ങളെ കുറിച്ചും രോഗാവസ്ഥകളെ കുറിച്ചും അവബോധം വളർത്താൻ നിരവധി പരിപാടികൾ ഓസ്ട്രേലിയയിൽ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രദീപ് ഓട്ടിസത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം? എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ അനുഭവമാണോ ഇതിനു പിന്നിൽ?
തീർച്ചയായിട്ടും പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ട്. എന്റെ ഫാമിലി തന്നെ എനിക്കറിയാവുന്ന ഫാമിലി ആണെങ്കിലും എന്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ക്ലാസ് ആണെങ്കിലും എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളെ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ആ അത്രയും ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ഇന്റർവെൻഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഫസ്റ്റ് ഒരു 12 to 18 ഡയഗ്നോസ് ചെയ്യുമ്പം, ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന അത്രയും റിസൾട്ട് പിന്നെ കിട്ടത്തില്ല. അപ്പൊ അത് മിയർലി ബൈ എഡ്യൂക്കേറ്റിംഗ് ദ പാരന്റ്സ്, നമുക്ക് വലിയ കാര്യമൊന്നും ചെയ്യണ്ട, റിസർച്ചിലോട്ട് ഒരുപാട് കാശൊന്നും പമ്പ് ചെയ്യണ്ട. മിയർലി ബൈ എഡ്യൂക്കേറ്റിംഗ് ദ പാരന്റ്സ് ദാറ്റ് യു നോ ഏർലി ഡയഗ്നോസിസ് കാരണം നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. അവരെ നല്ലൊരു 10% കുഞ്ഞുങ്ങളെ നമുക്ക് ഫംഗ്ഷണൽ ആക്കാൻ പറ്റും, പ്യുവർ ആയിട്ട് നമുക്ക് അവയർനെസ് കൂടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല പല ബാക്കിയുള്ള രോഗാവസ്ഥകളും നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓട്ടിസം അങ്ങനെയല്ല, അത് ഈ ഒരു മിയർ എഡ്യൂക്കേഷനിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്.
ഓക്കെ, ഓട്ടിസത്തെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്തോ പ്രദീപ്?
അയ്യോ, ഒരുപാട് രീതിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കാരണം ഐ വോണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു നോ എന്റെ ആസ് ഫാർ ആസ് എന്റെ റിസർച്ച് എന്റെ കയ്യിൽ നിന്ന് എനിക്ക് അതിനെ കുറിച്ച് ഫുൾ ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു. കാര്യം എന്നാൽ മാത്രമേ എനിക്ക് ആൾക്കാരിലേക്ക് ഇത് എത്തിച്ച് നമുക്ക് അറിയാം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചറും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ചിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നുകൂടെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജ് വഴി ഷെയർ ചെയ്തതേ ഉള്ളൂ. ഈ ഓൾഗാട്ടനിസ് നോട്ടീസ് റിസർച്ച് സെന്റർ, ആ അവർ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു, ഇറ്റ്സ് കോൾഡ് AS ഡിറ്റക്ട്. ആ ഒരു ഫ്രീ ആപ്പ് ആണ് അത്. ഇപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ആക്ച്വലി പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യും ഏർലി ക്യൂസ് ഓഫ് ഓട്ടിസം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് അവർക്ക് നമുക്ക് എൻഡ് ഓഫ് ദ എന്താ പറയുക ഒരു ചെറിയൊരു ഈ ചെക്ക് ലിസ്റ്റ് ആയത് അതിൽ കൂടെ നമ്മൾ റൺ ചെയ്യും. അത് അവസാനം ആ ഒരു റിസൾട്ട് തരും, അതായത് കൊച്ച് ഈസ് ദ ചൈൽഡ് ഇൻക്ലൈനിങ് ടുവേർഡ്സ് ഓട്ടിസം ഓർ നോട്ട്. അത് നമുക്ക് ജി പി ഡൊക്കെ കൊണ്ടുപോയി നമുക്ക് റെഫറലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ എളുപ്പമായി. ഇങ്ങനത്തെ ഉള്ള എന്താ പറയുന്ന ഇനിഷ്യേറ്റീവ്സ് യൂണിവേഴ്സിറ്റീസ് എസ്പെഷ്യലി ലാറ്ററൽ ബ്ലൂനി ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ആ ഒരു ഏർലി ഡയഗ്നോസിസ് പാത്ത് കുറെ സ്മൂത്തർ ആക്കിയിട്ടുള്ളത്.
ഈ ഓട്ടിസം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായി മുവായ് തായ് എന്ന തായ് കിക്ക് ബോക്സിംഗ് ആണ് പ്രദീപ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചെറിയ തോതിൽ പരിശീലനമൊക്കെ ഇപ്പൊ നേടുന്നുണ്ടെന്ന് പ്രദീപ് പറഞ്ഞു, എങ്കിലും ഈ കിക്ക് ബോക്സിംഗ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
കുഞ്ഞിലമ്മ എനിക്കൊരു മാർഷൽ ആർട്സ് ഇൻക്ലിനേഷൻ ഉണ്ട്, ഞാൻ വല്ലാണ്ട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഒരു മാർഷൽ ആർട്സ് ഇൻക്ലിനേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയാ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, സോ കോർപ്പറേറ്റ് ലൈഫ് ചിലപ്പം ഭയങ്കര ബിസി ആയിരിക്കും. വീട്ടിലെ എന്താ പറയാ തിരിച്ച് വീട്ടിൽ ചെന്നാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളും ഇതിൻ്റെ അകത്തൊക്കെ പെട്ട് ഹെൽത്ത് ഒരു വഴിക്കായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും പറയുന്നത് ഓഫീസിൽ നടത്തുന്ന ഒരു ജിം കണ്ടുപിടിച്ച് അവിടെ ഇടയ്ക്ക് പോയി എന്ന് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ചെറിയ രീതിയിൽ. ബ്രെയിൻ എക്സസൈസും കൂടെയാണെന്ന് വേണേൽ പറയാം. ഈ ഫിസിക്കൽ ദ വേ യു എന്താ പറയുന്ന ട്രെയിൻ യുവർ ബോഡി ദാറ്റ് ആക്ച്വലി ഹെൽപ്സ് ഇൻ ട്രെയിനിങ് യുവർ ബ്രെയിൻ ആസ് വെൽ. അപ്പം കാരണം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻസ് ലൈക്ക് കിക്ക് പഞ്ച് പഞ്ച് ഓർ യുനോ കിക്ക് ബാക്ക് കിക്ക് അങ്ങനെ കുറെ അത് നമ്മൾ കുറെയൊക്കെ നമ്മൾ അവർ നമ്മളെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കും, എന്നിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് ബ്രെയിനിന് നല്ല ട്രെയിനിങ് ആണ്. സോ മാർഷ്യൽ ആർട്സ് ഏർലി സ്റ്റേജിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഉള്ള ഒരു മെസ്സേജും കൂടെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് അത് സെൽഫ് ഡിസിപ്ലിൻ, ബ്രെയിൻ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഓക്കേ, ആദ്യമായി റിംഗിലേക്ക് ഇറങ്ങി കിക്ക് ബോക്സിംഗ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുക, ഒരു സാധാരണ മത്സരം പോലെ അല്ലല്ലോ, അപ്പൊ ദിവസങ്ങൾ അടുത്ത് വരുന്നതോറും ഒരു ഭയമൊക്കെ ഉണ്ടായി തുടങ്ങിയോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുത്താരമൻ കുന്ന് പിഒയിലെ മുകേഷിന്റെ അവസ്ഥയാണ് എനിക്കിപ്പോ, അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. കാര്യം നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാനിത് എന്താ പറയുന്നത് ഇത് ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ക്രേസി ചലഞ്ച് എടുത്തത്. പക്ഷെ അതൊന്ന് തിങ്കിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയമൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പം അത് ഡെഫിനറ്റ്ലി ഭയമുണ്ട്, എക്സ്ട്രീംലി നെർവസ് ആണ് ഞാൻ. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൂന്ന് റൗണ്ട് സർവൈവ് ചെയ്ത് അധികം ഇടിയുണ്ട് പഞ്ചറാവാതെ അവിടുന്ന് ഇറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇപ്പം. ജയം ഈസ് എ ഡിസ്റ്റന്റ് തിങ് പക്ഷെ അതിൽ കൂടുതൽ സർവൈവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം ആ സമയത്ത് എന്റെ വൈഫും കുഞ്ഞും ഇവിടെ ഇല്ല, അവരെ നാട്ടില. അപ്പം എന്റെ ഫ്രണ്ട് എന്നെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെയൊക്കെ എന്റെ മെഡിക്കൽ എന്താ പറയാ മെഡിക്കൽ കാർഡും ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും കൊടുത്തിട്ടാണ് അവനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നെ പൊക്കി എടുത്തുണ്ട് ആംബുലൻസ് ഇട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്താണെന്ന് ചെയ്യാനായിട്ട്.
അപ്പൊ ഇത് ഫാമിലിയിൽ നിന്ന് എത്രത്തോളം ഇതിന് സപ്പോർട്ട് ഉണ്ട്? കാരണം ഇതൊരു അപകടകരമായ ഒരു കാര്യം തന്നെയാണല്ലോ, പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് അല്ലെ, ഇഞ്ചേർഡ് ആവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പം ഫാമിലിയിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ടുണ്ട്?
തീർച്ചയായിട്ടും അപകടം ഒരുപാട് പറ്റാൻ ചാൻസ് ഉണ്ട്. കാര്യം നമുക്ക് സാധാരണ ബോക്സിംഗും ഇതുപോലെ അല്ല, ഇന്നത്തെ നമുക്ക് ഇറ്റ്സ് കോൾഡ് ദ ആർട്ട് ഓഫ് എയ്റ്റ് ലിംസ്. അപ്പൊ നമുക്ക് മുട്ട് കൈമുട്ട് കാൽമുട്ട് അങ്ങനത്തെയുള്ള ഡേഞ്ചറസ് ഏരിയ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫാമിലി എന്നുള്ള സപ്പോർട്ട് നന്നായിട്ടുണ്ട്. എന്റെ വൈഫ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, അവളെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡയറ്റ് ഒക്കെ കുറെ മാറി, അപ്പൊ നമ്മള് അതിനനുസരിച്ച് അവള് ഒരുപാട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും കൂടെ ഇങ്ങനെ മാറി മാറി ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഫുഡ് ഒരു വലിയ ആസ്പെക്ട് ആയിരുന്നു അത്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ലീഡിങ് അപ്പ് ടു 5 ഡേ ആ ഒരു വെയിറ്റ് കാറ്റഗറി 65 to 70 കാറ്റഗറിയിൽ ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാലാസിംഗിനെ പോലുള്ള അത്ര ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് കഴിയുന്നത്രയും വെയിറ്റ് കുറച്ച് ആ ഒരു കാറ്റഗറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ കിട്ടും.
ഡയറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത്?
ഡയറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പോർഷൻ സൈസ് കുറച്ചു ഭക്ഷണം കഴിക്കുന്നതിന്റെ, രാത്രി കഴിക്കുന്ന കാർബ്സ് കുറച്ചു, ഷുഗർ കട്ട് ഡൗൺ ചെയ്തു, ആൽക്കഹോൾ ടോട്ടലി ബാൻ ചെയ്തു. അപ്പം അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ കാർബ്സ് കഴിക്കും, വർക്കൗട്ട് ചെയ്യുന്നതിന് ശേഷം പ്രോട്ടീൻ കഴിക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി കഴിയാൻ നേരത്തെ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, പക്ഷെ അത് ആ ഒരു റെജീം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വലിയ പാടാണ്. ബിക്കോസ് നമുക്ക് ഒരുപാട് എന്താ പറഞ്ഞ അട്രാക്ഷൻസ് ഒരുപാട് ഇതുണ്ട്,
പ്രലോഭനങ്ങളുണ്ടല്ലേ.
അതെ അതെ എക്സാക്ട്, അതെ ആ സാധനം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ തോന്നുക ഒരു ഇത് മേടിച്ച് തിന്നാലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇത് കുടിച്ചാലോ എന്നൊക്കെ തോന്നും.
അതൊക്കെ
ഒന്ന് മെന്റലി ശരിക്കും നമ്മളെ സ്ട്രോങ് ആക്കുന്നുള്ളത് ആ ഒരു ഇതിൽ.
ഓക്കെ, കിക്ക് ബോക്സിംഗിലൂടെ എങ്ങനെയാണ് പ്രദീപ് മറ്റുള്ളവരിലേക്ക് അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നത്?
ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൈമറി സോഷ്യൽ മീഡിയ വഴി ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇതിനെ കുറിച്ചുള്ള പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഫ്രണ്ട്സിന്റെ ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു ആൾക്കാരുടെ ഇപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സംസാരിച്ചും ആൾക്കാരുടെ അടുത്ത് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓഫീസിലാണെങ്കിലും ഞാൻ ആൾക്കാരുടെയൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ ഞാൻ സംസാരിക്കും ഇതിനെ പറ്റി, എസ്പെഷ്യലി ടു പാരന്റ്സ് ആൻഡ് വുഡ് ബി പാരന്റ്സ്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ആൾക്കാരെ ഞാൻ മെയിൻ ആയിട്ടും ഫോർ ദ ടൈം ബീങ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. കാരണം അവർക്കായിരിക്കും ഇമ്മീഡിയറ്റ്ലി എന്താ പറയുന്നത് ഈ കോസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻ ടേംസ് ഓഫ് യുനോ ഹെൽപ്പിംഗ് ദർ ചൈൽഡ് ഇൻ റിട്ടേൺ.
തീർച്ചയായിട്ടും. അപ്പൊ ഇതിലൂടെ ഇപ്പൊ ഫണ്ട് റൈസിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇത് പ്രദീപ് എത്രത്തോളം ഇതിന് ഫണ്ട് റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ, അതുപോലെ എന്താണ് പ്രദീപിന്റെ ടാർഗറ്റ്?
ഫണ്ട് റൈസിംഗ് അല്ല പ്രൈം ഒബ്ജക്റ്റീവ്. ഫണ്ട് റൈസിംഗ് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് ദിസ് മെസ്സേജ് ഔട്ട് ടു ആസ് മെനി ആസ് പോസിബിൾ. ഫണ്ട് റൈസിംഗ് ഞാൻ വെച്ചേക്കുന്ന ഓട്ടിസം റിസർച്ചിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കിട്ടാൻ വരുന്നത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ടാർഗറ്റ് ഞാൻ ആദ്യം തൗസൻഡ് വെച്ച് അത് ആ $1,000 വെച്ച് അത് അവർ 3 days കൊണ്ട് അച്ചീവ് ചെയ്തു. ഇപ്പൊ 3,000 ആക്കി വെച്ചിട്ടുണ്ട്. അതിപ്പം വരുന്നതിനനുസരിച്ച് ഞാൻ ക്ഷീണം കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അവയർനെസ് പാരന്റ്സിലും വുഡ് ബി പാരന്റ്സിലും എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ദേ കാൻ ഹെൽപ് ദയർ ചിൽഡ്രൻ.
തീർച്ചയായിട്ടും. February 25 നടക്കുന്ന ഈ കിക്ക് ബോക്സിംഗ് കോമ്പറ്റീഷൻ പബ്ലിക്കിന് ഓപ്പൺ ആണോ?
ആ തീർച്ചയായിട്ടും അതെ, പബ്ലിക്കിന് ഓപ്പൺ ആണ്. അവർ വരുവാണെങ്കിൽ അതിന്റെ ഒരു ഷെയർ ഓഫ് എന്താ പറയുന്നത് എൻട്രൻസ് ഫീസ് ഗോയിങ് ഫോർ ഓട്ടിസം റിസർച്ച് ഡൊണേഷൻ ആയിട്ട് അവർ ഡൊണേറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്.
ഓക്കെ. എന്തായാലും ഗോദയിൽ എല്ലാ വിജയവും പ്രദീപിന് നേരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു കാര്യത്തിനായി മുൻപോട്ട് വന്നതിന് അഭിനന്ദനങ്ങൾ പ്രദീപ് രാജ്. ഒപ്പം SBS മലയാളത്തോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി.
താങ്ക് യു സോ മച്ച് സെൽവി.